ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു ബലവാനാം ദൈവം പരിശുദ്ധൻ 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 സ്തുതിയും ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഒരുങ്ങളെ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്ത നീ പരിശുദ്ധനാകും ഞങ്ങൾ കുടിക്കുടിച്ചവനെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യണം ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്ത നീ പരിശുദ്ധനാകും ഞങ്ങൾ കുടിക്കുടിച്ചവനെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യണം ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾ കുടിക്കുടിച്ചവനെ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യണം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി നിനക്ക് സ്തുതി പാപികളായ എന്നോട് ആരോട് കരുണയെ നമുക്ക് രാജാവേ നിനക്ക് സ്തുതി ബാറക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ ഒരു ശുശ്രൂഷത്തിലെ പല സമീനമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് വരണമേ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയും ഞങ്ങളെ രക്ഷപ്പെടണമേ നമ്മളാൽ രാജ്യശക്തിയും മാത്രവും കൃപ പറഞ്ഞ മറിയമേ ഇതിനൊക്കെ സമാധാനം നമ്മുടെ കർത്താവിനോടുകൂടെ മേസുകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു എന്നൊരു ഫലമായ നമ്മുടെ കർത്താവായി ശ്മിശയെ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ളതിനെ തുറയുമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തുണ്ട് ബാറയ്ക്കുമോർ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ കുരിശിനും കല്ലറയ്ക്കും അപ്പുറമായി പുനരുത്ഥാനത്തിന്റെ വലിയൊരു പ്രത്യാശയുണ്ടെന്ന് ഞങ്ങൾ കാണിച്ചു തന്നുവല്ലോ നന്ദിയോടെ സ്തോത്രം ഹേ മരണമേ നിന്റെ ജയമെവിടെ ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ മരണത്തെ വെല്ലുവിളിക്കുവാൻ്റെ കോണം ദൈവമായ കർത്താവേ ഞങ്ങളെ വലിയ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നതിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യും ലോകം മുഴുവൻ എല്ലാ കല്ലറുകളും അടഞ്ഞു കിടക്കുന്നു മരിച്ചവരെല്ലാം അവിടെ നിന്ന് പ്രാപിക്കുന്നു വിശ്രമിക്കുന്നു ലോകത്തിൽ ഒരു കല്ലറ മാത്രം തുറന്നിരിക്കുന്നുവല്ലോ അത് ഞങ്ങളുടെ രക്ഷകന്റെ കല്ലറയാണല്ലോ അവനിവിടെ ഇല്ല ജീവനുള്ളവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നുണ്ട് കർത്താവ് ഇതാണല്ലോ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യാശ നന്ദിയോടെ സ്തോത്രം നല്ലൊരു നോയമ്പുകാലമെല്ലാം ഞങ്ങൾക്ക് നൽകി വലിയ പ്രത്യാശയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നു കർത്താവ് തുടർന്ന് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന ശക്തിയോടെ ബലത്തോടെ ജീവിക്കാൻ്റെ കോണ് ഞങ്ങളെ വിശുദ്ധാത്മശക്തിയിൽ പരിശുദ്ധാത്മാവ് ഉള്ളവരായി വിശുദ്ധിയുടെ അനുഭവത്തിൽ ജീവിക്കുന്നവരായി ആത്മ ശരീര മനസ്സുകളിൽ ദൈവമായ കർത്താവേ നിന്റെ ഭൗതിക ശരീരം അടക്കപ്പെട്ടു നിന്റെ മൗതിക ശരീരം ഉയർത്തപ്പെട്ടു ഞങ്ങളും കർത്താവേ യേശു ക്രിസ്തുവിനോടുകൂടി മരിച്ച് അടക്കപ്പെട്ട് ഉയർക്കപ്പെടുന്നവരായി ചേരുന്ന അനുഭവം ഓരോ നോയമ്പുകാലങ്ങളിലും ഞങ്ങൾക്കുണ്ടാകുവാനും ഈസ്റ്ററിന്റെ സന്തോഷം പുനരുത്ഥാന പെരുന്നാളിന്റെ വലിയ പ്രത്യാശ തുറന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും സമ്മതിയാക്കണം ഇന്ന് ഈ ക്ലാസ്സിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടുകയാണ് ഞങ്ങളെല്ലാവരും ചേർന്ന് നിൽക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി അർപ്പിക്കുവാനായിട്ട് തന്നെ ആമേ പ്രിയ ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ നമ്മുടെ കർത്താവ് ഉത്ഥാനം ചെയ്തു അവന് സത്യമായും ഉയർത്തെഴുന്നേറ്റ് നമുക്ക് ആ വലിയ പ്രത്യാശയെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം നമ്മളിപ്പോ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ ലോകത്തിലെ എല്ലാ കല്ലറകളും അടഞ്ഞു കിടക്കുക മരിച്ചവരെ ശവസംസ്കാരം ചെയ്ത എല്ലാ കല്ലറകളും അടഞ്ഞു കിടക്കുക പക്ഷേ ലോകത്തിന്റെ നെറുകയിൽ ഒരു കല്ലറ മാത്രം തുറന്നിരിക്കുന്നു അത് മറ്റാരുടേതുമല്ല നമ്മുടെ രക്ഷകന്റെ കല്ലറയാണ് അതാണ് നമുക്ക് നൽകിയിരിക്കുന്ന വലിയ പ്രത്യാശ അവനോടൊപ്പം ജീവിക്കുവാനായിട്ട് ഈ ലോകത്തിലെ എല്ലാ യോദ്ധാക്കളും ഏത് ജനനായകന്മാരെയോ രാഷ്ട്രീയ നേതാക്കന്മാരെയോ ആത്മീക നേതാക്കന്മാരെയോ ഒക്കെ എടുത്തുകൊള്ളൂ അവരെല്ലാവരും അടുത്ത ജനതയ്ക്ക് വേണ്ടി ഒന്നും നൽകാനായിട്ട് അവർക്ക് സാധിച്ചില്ല. കുറെ ആശയങ്ങൾ അവർക്ക് നൽകാനായിട്ട് സാധിച്ചു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് യേശു ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങൾ. കാരണം ശ്രീബുദ്ധനെ പറ്റി ഇങ്ങനെ വായിച്ചു കേട്ടിട്ടുണ്ട്. ശ്രീബുദ്ധൻ ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾക്ക് എന്താണ് അങ്ങ് മരിക്കുന്നതിന് മുമ്പേ അങ്ങയുടെ ഓർമ്മയ്ക്കായിട്ട് നൽകാനായിട്ടുള്ളത്? അദ്ദേഹം ഒരു കുടന്ന പൂക്കൾ നൽകിയെന്നാണ് വായിച്ചു കേട്ടിരിക്കുന്നത്, മനസ്സിലാക്കിയിരിക്കുന്നത്. ആ പൂക്കളൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് കരിഞ്ഞുപോയി. എന്നാൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഇതിന്റെ ശരീരമാണ്, ഇതിന്റെ രക്തമാണ്, അത് ഇന്നും സജീവമായി യേശു ക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളിൽ അംശികളായിട്ട് തീരുവാൻ തക്കവണ്ണം അത്ര വലിയ ജീവനുള്ള ഒരു അനുഭവം നമുക്ക് വേണ്ടി ശേഷിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആ വലിയ അനുഭവത്തിലേക്കാണ് നമ്മൾ വന്നെത്തിയത്. ഞാൻ നോയമ്പിന്റെ ആദ്യം സൂചിപ്പിച്ചതുപോലെ വെറും പച്ചവെള്ളം വീഞ്ഞാക്കി തീർത്തു. ഈ വീഞ്ഞ് നമ്മൾ കുർബാനയ്ക്ക് എടുക്കുമ്പം അത് ഞാൻ ഇന്ന് പറയുന്നുണ്ട്, എങ്കിലും നേരത്തെ തന്നെ ഓർപ്പിക്കുക, വലിയ അളവിൽ വെള്ളം ചേർത്തുകൊണ്ട് എടുക്കും. പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ പൂർണ്ണ മനുഷ്യത്വവും പൂർണ്ണ ദൈവത്വവും സൂചിപ്പിക്കുന്നു. അതിനെയാണ് അവൻ കൈകളിലെടുത്ത് ഇതെന്റെ രക്തമാണെന്ന് പറഞ്ഞ് ആ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയത്. അപ്പൊ ഇതിലൂടെയൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് ഇതിലത് സംബന്ധിക്കുമ്പോൾ, പെസഹ പെരുന്നാളിൽ നമ്മൾ സംബന്ധിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നു, ഞാൻ ചിന്തിക്കുന്നു, നിങ്ങളെല്ലാവരും അങ്ങനെ ഒരു സജീവതയിലായിരിക്കണം സംബന്ധിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തായാലും ഈ വർഷം പ്രത്യേകിച്ച് നമ്മുടെ ഭദ്രാസനത്തിൽ മനസ്സിലാക്കിയെടുത്തോളം എല്ലാം നമ്മുടെ പീഡാനുഭവാരത്തിന്റെ നോയമ്പിലെ ശുശ്രൂഷകളും പീഡാനുഭവാര ശുശ്രൂഷകളും എല്ലാം വളരെ ലൈവ്ലി ആയിട്ട് ഞാൻ സംസാരിച്ചവരെല്ലാം ഇന്ന് വൈകിട്ടും ശാന്തമ്മയാണ്ടിയോട് സംസാരിച്ചു. എല്ലാ ദൈവാലയങ്ങളിലും ഇൻക്ലൂഡിങ് എല്ലാ ദൈവാലയങ്ങളിലും വളരെ അനുഗ്രഹീതമായിട്ടാണ് ഈ പീഡാനുഭവാരത്തിലൂടെ നമ്മൾ കടന്നുപോയത് എന്നുള്ളത് ആത്മീകമായി ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു, നമ്മളെ ഉണർത്തുന്നു എന്നുള്ളതിന്റെ വലിയ ഒരു ദൃഷ്ടാന്തമായിട്ട് കരുതുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ. എല്ലാവർക്കും തുടർന്ന് ഉള്ള ദിവസങ്ങൾ നമ്മൾ ഈ പഠന കാര്യങ്ങളിലൂടെയൊക്കെ പോകുമ്പം കുറച്ചുകൂടി എനിക്കും ഇത് കൂടുതൽ പഠിപ്പിക്കുമ്പം, പഠിപ്പിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുമ്പം പിന്നീട് ഓരോ വിശുദ്ധ കുർബാനയും ചൊല്ലുമ്പോൾ ഭയങ്കര വ്യത്യാസമായിരിക്കും ഫീൽ ചെയ്യുന്നത്. അപ്പം ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് കൊടുക്കുന്നവനും മേടിക്കുന്നവനും എല്ലാം ബലപ്പെടുത്തുന്ന അനവധി നിരവധിയായിട്ട് അത് അങ്ങ് പെരുക്കി കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഓർക്കും. ഒരു തിരിയിൽ നിന്ന് അതിന് മുമ്പേ ഒരു കിലോ അരിയിൽ നിന്ന് ഒരു അരക്കിലോ എടുത്തു മാറ്റിയാൽ അരക്കിലോയെ അവിടെ കാണത്തുള്ളൂ. പക്ഷെ ഒരു തിരിയിൽ നിന്ന് ഒരു തിരി കത്തിച്ചാൽ പുതിയ തിരിയുടെ വെട്ടം ആദ്യത്തെ തിരിയിൽ കുറയത്തില്ല. എത്ര കത്തിക്കുന്നോ അത്ര അങ്ങ് പെരുകും. അതാ അനുഗ്രഹം എന്ന് പറയുന്നത്. അതാ അരി കുറഞ്ഞു പോകും, ഭൗതികമായതൊക്കെ നമ്മൾ എത്ര കൊടുത്താലും കുറഞ്ഞു പോകും. പക്ഷെ ഈ പരിശുദ്ധാത്മാവിന്റെ കൃപ എന്ന് പറയുന്നത് കരുണയും കൃപയും ദാനങ്ങളും നമ്മൾ കൊടുക്കുന്ന സ്നേഹം, മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് സ്നേഹമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആ സ്നേഹം എത്ര കൊടുത്താലും കുറഞ്ഞു പോകത്തില്ല. യേശു ക്രിസ്തു അതാ നമ്മളെ പഠിപ്പിച്ചു. ഇത്ര വലിയ സ്നേഹം, യോഹന്നാൻ 3:16 ലോകപ്രശസ്തമായ വാക്യങ്ങളാണല്ലോ. ഇത്രയും വലിയ സ്നേഹം, ഇത്രമാത്രം സ്നേഹിച്ചു അവൻ കുരിശിൽ കൈകൾ വിടർത്തി, ഇതാ ഇത്രമാത്രം എന്ന് പറഞ്ഞു ജീവനെ വെടിഞ്ഞു. അവന് സഹോദരങ്ങൾക്ക് വേണ്ടി, സുഹൃത്തിനു വേണ്ടി, കൂട്ടുകാരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലധികം വലിയ സ്നേഹമില്ല. ആ സ്നേഹത്തിൽ നിറഞ്ഞു കവിയണം, മറ്റുള്ളവർക്ക് കൊടുക്കണം, സ്നേഹം കൊടുക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ കൂടുതൽ വളരാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് തിരികെ വരേണ്ടതായിട്ടുണ്ടല്ലോ. നമ്മൾ വിശുദ്ധ കുർബാനയുടെ കാര്യങ്ങളെ പറ്റി പഠിച്ചുകൊണ്ടിരുന്നത് ശോശഫായുടെ ആഘോഷമാണ്, സെലിബ്രേഷൻ ഓഫ് ശോശഫായാണ് ഇനി എടുക്കാനായിട്ടുള്ളത്. തിരുമേനിയുടെ പുസ്തകത്തെ ബേസ് ചെയ്താണ് എടുക്കുന്നതെങ്കിലും ഞാൻ ലിവിങ് സാക്രിഫൈസ്. ഇപ്പൊ നമ്മുടെ ഈ പുതിയ കുർബാനക്രമം എല്ലാ പള്ളികളിലും നമ്മുടെ ഭദ്രാസനത്തിൽ നിന്ന് ക്രമീകരിച്ചത് എല്ലാ പള്ളികളിലും എത്തിച്ചേർന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ പല പള്ളികളിലും അതെടുത്ത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതിനകത്ത് വളരെ നല്ല രീതിയിൽ അത് ക്രമീകരിച്ചേക്കുന്നത്. ആദ്യം നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും, ഈ നമ്മൾ അത് മനസ്സിലാക്കാനായിട്ടുള്ള നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു പക്ഷെ അമേരിക്കയിലൊക്കെ വന്ന് നമ്മൾ ജീവിക്കുമ്പോൾ അത്രയും അശ്രദ്ധയുള്ളവരായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളതൊന്ന് ഒന്ന് ഒന്ന് മനസ്സിലാക്കി അതിന്റെ ഇൻഡെക്സ് മാത്രം ഒന്ന് നോക്കിയാൽ മതി, എങ്ങനെ അതിന്റെ ക്രമീകരണം എന്നുള്ളതൊന്ന് നോക്കി കഴിയുമ്പോൾ ഇറ്റ്സ് വെരി സിമ്പിൾ. പുതിയൊരു കാര്യമായതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട് വരും, അത് ക്വൈറ്റ് നാച്ചുറൽ ആണ്. പക്ഷേ വൺസ് നമ്മൾ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് എന്തെങ്കിലും അച്ചടി പിശകുകളോ അല്ലെങ്കിൽ പേജുകൾ ക്രമീകരിച്ചതിനകത്തോ ആദ്യമായിട്ട് ചെയ്തതല്ലേ, അപ്പം നമ്മളതെല്ലാം നിങ്ങളതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലിറ്റർജിക്കൽ റിസോഴ്സ് ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ മുൻപാകെ അത് വെക്കുകയും അവരടുത്ത പ്രാവശ്യം അത് മാറ്റി ക്രമീകരിക്കുകയും. ഇത്ര കാർഡിനലായിട്ടുള്ള കറക്ഷൻസ് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ചില മിസ്സിംഗ്സ് ഒക്കെ ചിലയിടത്ത് അവിടെ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പൊ ആ വിശുദ്ധ കുർബാന ക്രമത്തിലും അതിനകത്ത് ഒരു പേജില് ഇംഗ്ലീഷും അതിന്റെ ഇംഗ്ലീഷിലെ എക്സ്പ്ലനേഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. വലത്തെ സൈഡില് മലയാളവും ഇംഗ്ലീഷും കൂടെ ഒരു പേജ് തുറന്ന് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ കുർബാനയ്ക്കും അത് എടുത്താൽ മതി. ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം കുർബാനയൊക്കെ ആണെങ്കിലും എല്ലാം. അപ്പൊ അങ്ങനെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. അതിന്റെ പിന്നിൽ ഒത്തിരി കഷ്ടപ്പാടുണ്ട്. അതിനകത്ത് ധാരാളം പേര് അന്മാരും പുരോഹിതരും കേട്ട നേതൃത്വം കൊടുത്തവരെല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കണം. ചെറിയ കുറവുകളൊക്കെ ഒന്ന് ഒന്ന് മറന്ന് എന്താണ് അതിനകത്ത് അടുത്ത പ്രാവശ്യം മാറ്റം വരുത്തേണ്ടതെന്ന് പറയുക. അതല്ലാതെ പബ്ലിക്കിൽ വരുമ്പോഴേ നിന്നുകൊണ്ട് അയ്യോ പുതിയ കുർബാനക്രമം ഒന്നും മനസ്സിലാകുകയില്ല, അവിടെ തിരിക്കാൻ മേല, ഇവിടെ തിരിക്കാൻ മേല, അറിയാൻ മേല, ചുമ്മാ അങ്ങ് പറയരുത്. നമ്മുടെ ഒരു പരിപാടി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിയുമ്പോഴത്തേനും അങ്ങ് പരാതി, അയ്യോ ഇല്ല നെല്ലിക്കാച്ചാക്കിന്റെ കുത്തഴിച്ച പോലെ നമ്മൾ പരാതി പറയണേ. അങ്ങനെയാ നെല്ലിക്കാച്ചാക്കിന്റെ കുത്തഴിച്ച ഞാൻ ഇത് പിടിച്ചാൽ അങ്ങ് നിൽക്കരുത്, ഇങ്ങനെ മൊത്തം അങ്ങ് പോകും പുറത്തറിയിച്ച്. അങ്ങനെയല്ല, നല്ല വലിയ കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാം സഭയിൽ നടന്നേക്കുന്ന വലിയൊരു കാര്യമാണിത്. അത് ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. പുനരുദ്ധാനം ചെയ്ത യേശു ക്രിസ്തുവിന്റെ ശക്തി നമ്മൾ ബലപ്പെടുത്തട്ടെ. ഞാനെപ്പോഴും ഓർക്കും യേശു ക്രിസ്തു ഒരിക്കലും പബ്ലിക്കായിട്ട് ശാസിച്ചതായിട്ട് കാണുന്ന പരീക്ഷ ഹിപ്പോക്രസി എപ്പോഴും യേശു ക്രിസ്തു ശാസിച്ചു. അയ്യോ നിങ്ങൾക്ക് കഷ്ടം വോ വൺറ്റുയോ എല്ലാം പറഞ്ഞു അതെല്ലാം പറഞ്ഞു. പക്ഷെ ഈ പാവം പിടിച്ച മനുഷ്യര് എന്തെങ്കിലും ചെറിയ തെറ്റോ പാപികളായിട്ടുള്ള ഒരു മാനസാന്തരപ്പെടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവനൊരിക്കലും പബ്ലിക്കായിട്ട് ആരെയും ശാസിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, ശിക്ഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവർക്കും തെറ്റുകളൊക്കെ സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു സ്വഭാവം കൂടെ ആക്കി മാറ്റി എടുക്കണം. നമ്മൾ മെച്ചുവറായിട്ട് തീരുമ്പോൾ ഉള്ള ഒരു വലിയ ഗുണമായിരിക്കണം. ചെറിയ തെറ്റുകളും വലിയ തെറ്റുകളാണെങ്കിൽ പോലും വ്യക്തിപരമായിട്ട് തിരുത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെ വ്യക്തിപരമായിട്ട് തിരുത്തുകയും പൊതുവിൽ അത് ഒഴിവാക്കുകയും ചെയ്യാനായിട്ട്. ഞാൻ കുർബാനക്രമത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതെല്ലാ കാര്യത്തിലുമൊക്കെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നടക്കുമെങ്കിൽ നല്ല കാര്യം. ഇതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതല്ല, ഈ ഇൻട്രൊഡക്ഷനിൽ ഞാൻ ഒരു കാര്യങ്ങളും പറയാനായിട്ട് ഉദ്ദേശിച്ച് നേരെ ക്ലാസ് എടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്ന് ഇങ്ങനെ കുത്തി കുത്തി ഓരോന്ന് പറയിപ്പിക്കും. അത് പറയിപ്പിക്കുന്ന ഞാൻ വിചാരിക്കുന്നത് അതെവിടോ അത് ആ മെസ്സേജ് ആവശ്യമായിട്ടുള്ള ഇടങ്ങളുണ്ട്, അതുകൊണ്ടായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുക. കേൾക്കുന്നവർക്ക് അല്ലാത്തവർക്ക് അത് കാട് കയറിപ്പോന്നായിട്ട് തോന്നും. പക്ഷെ അത് മനസ്സിലാക്കേണ്ടവര് അത് മനസ്സിലാക്കി തിരുത്തു എന്നുള്ളത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെയോ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് തിരിച്ചു വരാം. ശോശപ്പായുടെ ആഘോഷമാണ് നമ്മൾ പഠിക്കുന്നത്. ശോശപ്പായ്ക്കുള്ള തിരുമേനിയുടെ പുസ്തകത്തിൽ പറയുന്ന രണ്ട് പര്യായങ്ങളെ പറ്റിയാണ് പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കർത്താവിന്റെ കബറിങ്കൽ അടച്ച കല്ല്. രണ്ട്, ഇസ്രായേൽക്കാർക്കായി വെള്ളമൊഴുക്കി കൊടുത്ത തീക്കൽപ്പാറ. ഞാനിപ്പോ പറഞ്ഞല്ലോ യേശു ക്രിസ്തുവിന്റെ കബറിങ്കിലെ കല്ല്, ആ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടു. യേശു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തു. യേശു ക്രിസ്തുവിന്റെ കബറിങ്കിൽ വെച്ചിരുന്ന കല്ല് അത് ഉരുട്ടി മാറ്റപ്പെട്ടപ്പോൾ യേശു ക്രിസ്തുവിന്റെ ദൈവികമായിരിക്കുന്ന പൂർണതയെ ദർശിക്കുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. ശോശപ്പ മാറ്റുമ്പം യേശു ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ കർത്താവിന്റെ കബറിങ്കൽ അടച്ച കല്ലായിട്ട് അതിനെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതോട് പറയുന്നത് ഇസ്രായേൽക്കാർക്കായി വെള്ളമൊഴുക്കി കൊടുത്ത തീക്കൽ പാറയായിട്ടാണ് പറയുന്നത്. അപ്പോ അത് നമ്മൾ വായിക്കുന്ന എക്സോഡ് ചാപ്റ്റർ നമ്പർ 17 വേഴ്സ് നമ്പർ 1-7, അതൊന്ന് വായിച്ചേക്കാമോ? പുറപ്പാട് പുസ്തകം 17 അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം.
അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘമെല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് യഹോവയുടെ കൽപ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രെഫീദീമിൽ എത്തി പാളയം നിറഞ്ഞു. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് ജനം മോശയോട്, ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു പറഞ്ഞതിന് മോശ അവരോട്, നിങ്ങൾ ഇന്നോട് എന്തിനു കലഹിച്ചിരുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്തോ എന്ന് പറഞ്ഞു. ജനത്തിന് അവിടെ വെച്ച് നന്നാ ദാഹിച്ചത് കൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു. ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിശ്രയിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിനെ എന്ന് പറഞ്ഞു. മോശ യഹോവയോട് നിലവിളിച്ചു, ഈ ജനത്തിന് ഞാൻ എന്ത് ചെയ്യേണ്ടി? അവർ എന്നെ കല്ലെറിവാൻ പോകുന്നുവല്ലോ എന്ന് പറഞ്ഞു. യഹോവ മോശയോട്, ഇസ്രയേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച് വടിയും കയ്യിലെടുത്ത് ജനത്തിന്റെ മുൻപാകെ കടന്നു പോകാം. ഞാൻ ഹോരേബിൽ നിന്റെ മുൻപാകെ പാറയുടെ മേൽ നിൽക്കും. നീ പാറയെ അടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. ഇസ്രയേൽ മൂപ്പന്മാർ കണ്ട് മോശ അങ്ങനെ ചെയ്തു. ഇസ്രയേൽ മക്കളുടെ കലഹം നിമിത്തവും യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവർ യഹോവയെ പരീക്ഷിച്ച നിമിത്തവും അവൻ ആ സ്ഥലത്തിന് മക്ക അല്ലെങ്കിൽ പരീക്ഷ എന്നും ലരീബ അല്ലെങ്കിൽ കലഹം എന്നും പേരിട്ടു.
സങ്കീർത്തനത്തിൽ വായിക്കുന്നത് മരുഭൂമിയിൽ മസാനാളിനെ പോലെ നമ്മൾ വായിക്കുമല്ലോ. സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട് മരുഭൂമിയിൽ മസാനാളിനെ പോലെ നമ്മൾ വായിക്കുന്നുണ്ട്. മസ എന്ന് വെച്ചാൽ പരീക്ഷ എന്ന. രണ്ട് കാര്യങ്ങൾ അവർ ചെയ്തു. ഒന്ന്, യഹോവ ഉണ്ടോ ഇല്ലയോ എന്ന് പരീക്ഷിച്ചു. അതുകൂടാതെ ഇസ്രായേൽ മക്കൾ കലഹിച്ചു. കടുപ്പമുള്ള വർത്താനം അവിടെ പറയുന്നു, നീ ഞങ്ങളെ കൊല്ലാനായിട്ട് കൊണ്ടുവന്നേക്കുവാണോന്നാ ചോദിച്ചത്. ജനം മോശയോട് ഞങ്ങൾ കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു പറഞ്ഞു. കലഹിച്ചു പറഞ്ഞ മറ്റേ വാക്കിലൂടെ എഴുതിയേക്ക്, കലഹിച്ച കാര്യങ്ങളെല്ലാം കൂടെ എഴുതാൻ പോയി ഈ ബൈബിളൊന്നും പോരാ. അതുപോലെ അവർ കലഹിച്ചു, ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന് എന്തിനെന്ന് പറഞ്ഞു. 16-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടായിരുന്നല്ലോ, അവര് പറഞ്ഞായിരുന്നു ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഇരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത് മിസ്രയീം ദേശത്ത് വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. അപ്പൊ ചാകുമ്പോ ഇച്ചിരി ഇറച്ചി കഴിച്ചോണ്ട് ചത്താ മതിയായിരുന്നു എന്നായിരുന്നു നമ്മള് നൊയിമ്പിന് മുമ്പ് നൊയിമ്പങ്ങ് തുടങ്ങിയപ്പോ തന്നെ വിചാരിച്ച്. അപ്പൊ നൊയിമ്പ് സമയത്ത് ഇറച്ചി ഒന്നും കിട്ടിയില്ലല്ലോ. ഇപ്പം പിന്നെ തിരിച്ച് കിട്ടാൻ തുടങ്ങി. 16-ാം അധ്യായം അവസാനിക്കുമ്പോൾ മന്ന കൊടുത്തുന്ന അവസ്ഥയാണ്. മന്നായും പിന്നീട് കാടപ്പക്ഷിയുടെ കാര്യമൊക്കെ വായിക്കുന്നുണ്ട്. അതിനിടയ്ക്കുള്ള ഒരു സംഭവം ഈ 17-ാം അധ്യായത്തിലേത് അവര് പാറയടിച്ചു. അങ്ങനെ പാറയടിച്ചു. പാറയടിച്ചപ്പോൾ അവർക്ക് വെള്ളം കൊടുക്കുകയും ദൈവം കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. അങ്ങനെ അങ്ങനെ ചെയ്തതായിട്ടാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. അപ്പോൾ അതിനെയാണ് ഈ ശോശപ്പായുടെ രണ്ടാമത്തെ ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അതാണ് ഇസ്രയേൽക്കാർക്കായിട്ട് വെള്ളം ഒഴുക്കി കൊടുത്ത തീക്കൽ പാറയായിട്ട് പറയുക. അപ്പോ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മരിച്ചയാള് എഴുന്നേറ്റ് പോവുക എന്ന് പറഞ്ഞാൽ അടക്കി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പുറത്തു വരിക എന്ന് പറയുന്ന അസംഭവ്യമാണ്. ആ കല്ല് നീങ്ങിപ്പോയി. ഇവിടെ തീക്കൽപ്പാറയിൽ നിന്ന് ജലം പുറപ്പെട്ടു. അപ്പൊ അവിടെ ആ പാറയുടെ കാഠിന്യം മാറി അത് വെള്ളം പോലെ തൂയിപ്പോയി എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ശോശപ്പ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള രണ്ട് അർത്ഥങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. കബറിങ്കൽ അടച്ച കല്ലും വെള്ളം ഒഴുക്കി കൊടുത്ത തീക്കൽപ്പാറയും എന്നുള്ളത് മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. 95-ാം സങ്കീർത്തനത്തിലെ ഈ പരീക്ഷാ ദിവസത്തിലെ പോലെ നിങ്ങളുടെ മനസ്സിനെ കഠിനമാക്കരുത്, മസാ നാളെന്ന് നമ്മൾ വായിക്കുന്നു. മസാ എന്ന വാക്കിവിടെ വായിച്ചത് കൊണ്ട് സങ്കീർത്തനം ഇനിയും വായിച്ചു പോകുമ്പം അത് ഓർക്കാൻ വേണ്ടി ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. പോകട്ടെ. രണ്ട് ചെറിയ അർത്ഥങ്ങൾ കൂടിയുണ്ട്. ഒന്നാമത്തേത് റിവീലിംഗ് ഓഫ് ദി ഹിഡൻ മിസ്റ്ററീസ് ടു ദ ഫെയ്ത്ത്ഫുൾ. റിവീലിംഗ് ഓഫ് ദി ഹിഡൻ മിസ്റ്ററീസ് ടു ദ ഫെയ്ത്ത്ഫുൾ. അത് വലിയ നിങ്ങൾ അക്കൗട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമല്ല, ജസ്റ്റ് ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. കർത്താവിന്റെ ശരീരങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തന്നു എന്നുള്ളത്. അതുകൂടാതെ റിവീലിംഗ് ഓഫ് ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ, ദൈവത്തെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നു എന്നുള്ളതാണ്. ശരീരങ്ങൾ വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവത്തെ തന്നെ വെളിപ്പെടുത്തി തന്നു. ആ പാറ എന്ന് പറയുന്നു, ആ പാറയിൽ നിന്ന് പുറപ്പെട്ട ജലം, അത് ദൈവം തന്നെയാ. ശോശപ്പായിക്ക് അങ്ങനെയും കൂടെ ഒരു അർത്ഥം വേണമെങ്കിൽ കൽപ്പിക്കാം. അത് നിങ്ങൾ പഠിക്കാനായിട്ടല്ല, പരീക്ഷിക്കൊന്നും വരുത്തൊന്നുമില്ല, ഞാൻ സൂചിപ്പിക്കുന്നു എന്നുള്ളത്. 1 കൊരിന്ത്യർ 10:1 വായിച്ചു. 1 കൊരിന്ത്യർ 10:1 ഉള്ള വാക്യം.
സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ്റെ കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തിലും കടന്ന്, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്ന്, എല്ലാവരും ഒരേ ആത്മിക ആഹാരം തിന്ന്, എല്ലാവരും ഒരേ ആത്മിക പാനീയം കുടിച്ചു.
ഈ സിലബസുമായിട്ട് ബന്ധമില്ലാത്തതാണെങ്കിൽ വായിച്ചു പോകുമ്പോഴേ അതിന്റെ അർത്ഥം കൂടെ അങ്ങ് പറഞ്ഞു പോവാം. ഈ മരുഭൂമി സമുദ്രത്തിൽ കൂടെ സ്നാനമേറ്റു എന്ന് പറഞ്ഞാല് സമുദ്രത്തിൽ കൂടെ അവർ ഇക്കരെ കടന്നു, അപ്പൊ അവരുടെ ദേഹത്ത് വെള്ളം വല്ലതും പറ്റിയായിരുന്നു? സമുദ്രത്തിൽ കൂടെ ഇക്കരെ കടന്ന സ്നാനം എന്ന് പറയുന്നത് വെള്ളം പറ്റിയില്ല. അപ്പൊ സമുദ്രത്തിൽ വെള്ളത്തിൽ മുങ്ങോ പൊങ്ങോ വല്ലതും ചെയ്തോ? ഇല്ല, വെള്ളത്തിൽ മുങ്ങോ പൊങ്ങോ ഒന്നും ചെയ്തോ, അതിന്റെ സ്നാനം എന്നാ പറയുന്നത്. സമുദ്രത്തിൽ കൂടെ ഇക്കരെ കടന്ന ഒരു സംഭവം സ്നാനം, വെള്ളത്തിൽ മുങ്ങിയതാരാ? ആ മിസ്രൈമിലെ ഫറവോന്റെ, ഫറവോന്റെ സൈനിക വെള്ളത്തിൽ മുങ്ങിയതല്ല എന്നാ പറ്റി? ആ അതുകൊണ്ട് മുങ്ങുകയും പൊങ്ങുകയും ഒന്നും അല്ല കാര്യം. ഈ സ്നാനം എന്നൊക്കെ പറയുമ്പോഴേ മുങ്ങുകയും പൊങ്ങു ഇത് ഇതൊന്ന് സിലബസിലുള്ളതല്ല കേട്ടോ, ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. വായിച്ചുകൊണ്ട് അങ്ങ് പറയാതിരിക്കാൻ പറ്റിയില്ലാത്ത കൊണ്ട് അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. പോട്ടെ, മുന്നോട്ട് പോട്ടെ. അവര് സ്നാനമൊക്കെ ഏറ്റു, അവര് ഇപ്പറേ വന്നു, ഇപ്പറേ വന്നിട്ട് ബാക്കി വായിച്ചു.
അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു.
ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പൊ ആ പാറ എന്ന് പറയുന്നത് ഇവിടെ ശോശപ്പായ പാറയായിട്ട് ഓർമ്മിച്ചിരിക്കുന്നു. കല്ലറയുടെ മുമ്പിൽ വെച്ച കല്ല്, മരുഭൂമിയിൽ ജലം ഒഴുക്കി കൊടുത്ത മസാനാളിലെ തീക്കൽ പാറ, കലഹജലം എന്ന് കലഹം എന്ന് പറയുന്നു. അപ്പോ ആ മരുഭൂമിയിലെ തീക്കൽ പാറയിൽ നിന്ന് ജലം പുറപ്പെട്ടു. എന്നാൽ ഇവിടെ യേശു ക്രിസ്തു തന്നെയാണ് ഈ പാറ എന്ന് കാണുന്നത്. അതാ ഞാൻ പറഞ്ഞ ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ, ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന ആ പാറ, ആത്മീക പാറ, ആത്മീക പാറ. പിന്നെ മൂടുപടം, ആ മൂടുപടം നമുക്ക് നീങ്ങിപ്പോവുകയാണ് എന്ന് വായിച്ചോട്ടെ. 2 കൊരിന്ത്യർ 3:14-18 എന്ന് വായിച്ചു. 2 കൊരിന്ത്യർ 3:14-18 2 കൊരിന്ത്യൻ 3:14-18
മോശ തന്റെ മൂടുപട മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല, എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെ ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ. അത് ക്രിസ്തുവിൽ നീങ്ങി. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും.
പറഞ്ഞാല് കർത്താവിങ്കിലേക്ക് നീങ്ങുമ്പോ ഈ മൂടുപടം എല്ലാം അങ്ങ് നീങ്ങിപ്പോ, കല്ലുകളെല്ലാം അങ്ങ് മാറും. അത് നിത്യജീവനിലേക്ക് നമ്മളെ നയിക്കുന്ന നീരുറവയായിട്ട് മാറും. കല്ലറയിൽ ഇനി ഒരിക്കലും പുനരുദ്ധാനം ഇല്ല എന്ന് പറഞ്ഞ് അടച്ചു വെച്ച കല്ല് അതങ്ങ് നീങ്ങും. അത് നീങ്ങി പുനരുദ്ധാനം ഉണ്ടാകും. അത് ജീവജലം നമുക്ക് ലഭിക്കും. ദൈവം തന്നെ നമുക്ക് വെളിപ്പെടും. മോശയുടെ ന്യായപ്രമാണം കിടക്കുമ്പോ മൂടുപടം കിടക്കുക, വെയില് കിടക്കുക. ഇവിടെ അൺവെയിലിംഗ് ഓഫ് ശോശപ്പ എന്നാ പറയുന്നത്. ശോശപ്പ എന്ന വാക്കിന്റെ അർത്ഥം വെയിൽ എന്നുള്ളതേ ഉള്ളൂ. ആ ശോശപ്പ നീങ്ങുകയാ. ശോശപ്പ നീങ്ങുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു വെളിപ്പെട്ട് വരികയാണ്. ബാക്കിയും കൂടെ വായിച്ചാ ജിജി.
കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി
അപ്പൊ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ നമ്മൾ അങ്ങനെ കണ്ണാടി പോലെ പ്രതിബിംബിപ്പിക്കണമെന്ന്, കണ്ണാടി പോലെ പ്രതിബിംബിക്കണം. ഇത് മൂടുപടം നീങ്ങിക്കഴിഞ്ഞു, ശോശപ്പ നീങ്ങിയെന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മളത് യേശുക്രിസ്തുവിന്റെ ശരീര രക്തങ്ങളിൽ പങ്കാളികളാകാൻ പോവാ. അപ്പൊ യേശുക്രിസ്തുവിനെ അനുഭവിച്ചു കഴിഞ്ഞാല് നമ്മൾ പിതാക്കന്മാർ ഈ പാമ്പാക്കട നമസ്കാരത്തിലൊക്കെ എഴുതി വെച്ചേക്കുന്ന പ്രാർത്ഥനയുണ്ട്, കർത്താവേ ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നവർ ആരുടെ മുഖം കാണണമെന്നാ? നിന്റെ മുഖം കാണണമെന്നാ, ദൈവത്തിന്റെ മുഖം കാണണം. നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നവർ ആരുടെ മുഖമാണ് കാണുന്നത്? നമ്മുടെ തന്നെ മുഖം അവർ കാണുകയല്ല അല്ലേ? നമുക്ക് പല ഓരോ സമയത്ത് ഓരോ മുഖം. നമ്മുടെ മുഖം ഇതുവരെ ഭർത്താവിനോ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് പോലും ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. ഇതന്നെ സംഭവം എന്ന് അറിയാൻ മേലും, ഇപ്പോഴും അറിയാൻ മേലും മൂടുപടം കിടക്കുക. എങ്ങനെ മൂടുപടം കിടക്കുക? നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നുണ്ട്, പുരികം പ്ലക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മള് ലിപ്സ്റ്റിക് ഇടുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം മൂടുപടമാണ്, ഇതെല്ലാം മൂടുപടമാണ്. നമുക്ക് നമ്മൾ റൂഷ് വെച്ച് ഇതെല്ലാം ചെയ്യുന്നുണ്ട്, സംഭവമെല്ലാം ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ സമയമില്ലാത്ത നമ്മള് പിന്നെ ബ്യൂട്ടി പാർലറിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നുണ്ട്. അങ്ങനൊന്നും അതെല്ലാം, പക്ഷെ ഇതെല്ലാം മൂടുപടമാണ്, അതെല്ലാം മൂടുപടം. മൂടുപടം നീങ്ങിയിട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിനെ ഉൾക്കൊള്ളുന്നവര് കണ്ണാടി പോലെ, ദൈവത്തിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കും. വിശുദ്ധ കുർബാന കഴിയുമ്പോഴത്തേനും ശ്വാസപായെ പറ്റി പഠിക്കുമ്പോൾ അത് ശ്വാസപാ നീങ്ങുന്ന എന്തിനാന്ന, ആ മൂടുപടം നീങ്ങിയ മുഖത്ത് നമ്മൾ യേശുക്രിസ്തുവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിപ്പിക്കുന്നവരാകണമെന്ന. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കാനായിട്ട് പോവുക, തടസ്സങ്ങളെല്ലാം മാറുകയാണ്. പഴയ നിയമത്തിൽ തടസ്സമായിരുന്നു, മൂടുപടം കിടക്കുമായിരുന്നു, യേശുക്രിസ്തുവിൽ അത് വെളിപ്പെട്ടു വന്നു, സകലതും വെളിപ്പെട്ടു. എങ്ങനെയാ വെളിപ്പെട്ട? എബ്രായർ 1:1 വായിച്ച്, എബ്രായർ 1:1 ദൈവം പണ്ട്
ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ട് പ്രവാചകന്മാർ മുഖാന്തര പിതാക്കന്മാർ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു.
അതായത് പണ്ട് ശകലിച്ചായിരുന്നു, ഭാഗം ഭാഗം വിവിധം മൂടുപടം, അവിടെ ശകലം ഇവിടെ ശകലം, നമുക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഈ അന്ത്യകാലത്ത് യേശുക്രിസ്തു മുഖാന്തരം അതിനെ പരിപൂർണമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തന്നു. അതാ ഇവിടെ വരുന്നില്ല എന്നതിൽ പറയുന്നത്, യേശുക്രിസ്തുവിന്റെ മൂടുപടം നീങ്ങിയ മുഖത്ത് യേശുക്രിസ്തുവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ, കണ്ണാടി പോലെ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു കണ്ണാടി നോക്കി അങ്ങനെ ഇരിക്കും, അതായിരിക്കണം നമ്മുടെ മുഖത്ത് നോക്കുന്നവർ കാണേണ്ടത്. അതിനകത്ത് വേറെ കള്ളവും കളങ്കവും ഒന്നും പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അതാണ് ശ്വാസപ്പായുടെ മറ്റൊരു അർത്ഥതലം എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്, ശ്വാസപ്പ ഉയർത്തി ആഘോഷിക്കുമ്പോൾ തീക്കൽപ്പാറയിൽ നിന്ന് ജലം ഒഴുകി വരുന്നതാണ് അനുസ്മരിക്കേണ്ടത്. കർത്താവിന്റെ കബറിനെ അടച്ച കല്ലിനെയും തീക്കൽപ്പാറയിലൂടെ ജലം ഒഴുകുവാൻ കല്ലിനെയും ഓർക്കണം. തീക്കൽപ്പാറയിലൂടെ ജലം ഒഴുകുവാൻ കാരണം പ്രഭാട പുസ്തകം 17:6 കാണുന്നു, ഞാൻ ഹോരേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയെ അടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. വിശുദ്ധ കുർബാനയിൽ പിതാവായ ദൈവം നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു എന്നതാണ് നമ്മുടെ വിശ്വാസം. ആ സ്വർഗീയ പിതാവിന് മുമ്പാകെയാണ് നമ്മൾ ബലിയർപ്പണം നടത്തുന്നത്. നാം വിശുദ്ധ കുർബാനയ്ക്ക് അണച്ചത് നമ്മുടെ കാഴ്ച വസ്തുക്കളിൽ നിന്നാണ്. അത് വിശുദ്ധ കുർബാനയായിത്തീരുന്ന പിതാവാം ദൈവത്തിന്റെ അനുഗ്രഹത്താല അവിടുന്നാണ് കരുണ ഒഴുകി വരുന്നത്. ചില പിതാക്കന്മാരെ ശ്വാസപ്പ നീക്കുന്നതിനെ പറ്റി പറയുന്നത്, ദിസ് ഷോസ് ദ ഓപ്പണിംഗ് ഓഫ് ഹെവൻ അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്ഫിഗറേഷൻ ഓഫ് ദി ലോർഡ് വെൻ ദ വെയിൽ ഓഫ് ദ ഓൾഡ് ടെസ്റ്റമെന്റ് ഇസ് കംപ്ലീറ്റ്ലി റിമൂവ്ഡ്. അതാ ട്രാൻസ്ഫിഗറേഷൻ സമയത്ത് പിതാവാം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പീൻ, ഇവനെ ചെവി കൊടുപ്പീൻ എന്ന് പറയുന്നു പരിശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ ആ മൂടുപടം നീങ്ങി യേശു ക്രിസ്തുവിന്റെ, അതുകൊണ്ട് പത്രോസും യാക്കോബ് യോഹന്നാനും ഒക്കെ ഇത് കണ്ടേച്ച് അവർക്ക് എഴുതാൻ പറ്റുന്നത്, ഈ ലോകത്ത് ഒരു അലക്കുകാരനെ അലക്കി വിളിപ്പിച്ചാൽ ഇത്രയും വെള്ളയാകുകയല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. നീതി നീതി ഇതല്ല ഇതല്ല എന്നേ അവർക്ക് പറയാൻ പറ്റുന്നത്, എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. നീതി നീതി ഇതല്ല ഇതല്ല, നോട്ട് ദിസ് എന്നേ പറയാൻ പറ്റുന്നുള്ളൂ. വാ മൂടുപടം വാ നീങ്ങുന്നത് എന്ന് ചില പിതാക്കന്മാർ പറയുന്നു. യെശയ്യാവ് 25:7 ഒന്ന് വായിക്കാവോ? യെശയ്യാവ് 25:7
സകല വംശങ്ങൾക്കുമുള്ള മൂടുപടവും സകല ജാതികളുടെയും മേൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ചു കളയും.
അതാ സംഭവിക്കുന്നു, അതാ എല്ലാ ജാതികൾക്കും ഇങ്ങനെ മറഞ്ഞു കിടക്കുന്ന മൂടുപടവും മറവും എല്ലാം മാറ്റി, ജോസഫ അങ്ങോട്ട് മാറ്റി, ഇനി വെളിപ്പെടാൻ പോവാ, ഭയങ്കരമായിട്ട് നമുക്ക് അങ്ങ് വെളിപ്പെടാൻ പോവാ. അതാണ് അത് അത് മറ്റൊരു കാര്യത്തെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. നമ്മുടെ പുതിയ കുർബാന ക്രമത്തിൽ അതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, സെലിബ്രൻ സോളംലി വേവ്സ് ദ വെയിൽ ആസ് എ റിമൈൻഡർ ഓഫ് സെയിന്റ് പീറ്റേഴ്സ് വിഷൻ ഫ്രം ഗോഡ്, ആക്ട്സ് ഓഫ് അപ്പോസ്തലസ് ചാപ്റ്റർ നമ്പർ 10:9-16, which revealed that the grace of baptism and forgiveness of sins through the holy mysteries are for all who believe in Christ. നു വായിച്ച അപ്പോസ്തല പ്രവൃത്തി 10:9 മുതൽ.
അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6 നേരത്ത് പ്രാർത്ഥിക്കാൻ വെൺമാടത്തിൽ കയറി. അവൻ വളരെ
6 യാമപ്രാർത്ഥന നടത്തുക. 6 എന്ന് പറഞ്ഞാൽ 6 അവർ ഫ്രം 6 AM രാവിലെ ആറ് മണി മുതൽ പ്രഭാനമസ്കാരം നടത്തിയിട്ട് പിന്നെ ആറാം മണി സിക്സ് അവർ അവർലി പ്രയർ എന്ന് പറയുന്നത് അതാ തേർഡ് അവർ പ്രയർ എന്ന് പറഞ്ഞാൽ തേർഡ് അവർ ഫ്രം സിക്സ് എ എം സിക്സ് അവർ പ്രയർ എന്ന് പറഞ്ഞാൽ സിക്സ് അവർ ഫ്രം സിക്സ് എ എം നയൻത് അവർ പ്രയർ എന്ന് പറഞ്ഞാലോ നയൻത് അവർ ഫ്രം സിക്സ് എ എം അപ്പൊ അതാ രാവിലെ 9 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും പിന്നെ ഉച്ച കഴിഞ്ഞ് 3 മണിക്കും ഉള്ള പ്രാർത്ഥന അങ്ങനെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രാർത്ഥന ഉണ്ടോന്നൊന്ന് നോക്കി ആ ഈ അടുത്ത 10-ാം അധ്യായത്തിന് തന്നെ 20-ാം വാക്യം ഒന്ന് വായിച്ചു അതിനെ പറഞ്ഞല്ലയോ ക്ഷമിക്കണം 22 അല്ല 30-ാം വാക്യം 30-ാം വാക്യം
അതിന് കൊർന്നേലിയോസ് നാലാമത്തെ നാൾ ഈ നേരത്ത് ഞാൻ വീട്ടിൽ 9-ാം മണി നേരത്തെ പ്രാർത്ഥന കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശുഭ്രവസ്ത്രം ധരിച്ച ഒരു പുരുഷൻ എന്റെ മുമ്പിൽ നിന്നു
മതി മതി അപ്പൊ 9-ാം മണി ഉണ്ട് കേട്ടോ എല്ലാ മണിയും ഉണ്ട് മണിയുടെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് എല്ലാ യാമപ്രാർത്ഥനയൊക്കെ എഴുതിയിട്ടുണ്ട് ഇത് ക്ഷമിക്കണം എനിക്ക് ഇന്ന് ചെറിയൊരു ജലദോഷം ഒരു കോൾഡ് ഉണ്ട് ചെറിയൊരു ചുമയുണ്ട് എന്നാലും ക്ലാസ് എന്നോട് നേരത്തെ ആന്റി വിളിച്ച് ചോദിച്ചായിരുന്നു പക്ഷെ ഇന്ന് ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്നാ പറഞ്ഞത് പക്ഷെ ഇടയ്ക്ക് ചുമച്ച് പോകുന്നു അത് നിങ്ങളോട് പറയരുതെന്നാ വിചാരിച്ചു പക്ഷെ അങ്ങനെ പോകുന്നു ക്ഷമിക്കണം ചെറിയൊരു പ്രയാസമുള്ളത് കൊണ്ടാണ് അപ്പൊ ഈ 6-ാം മണി 9-ാം മണി എല്ലാം ഉണ്ട് 6-ാം മണി സമയത്തെ പ്രാർത്ഥനയും 9-ാം മണി സമയത്തെ പ്രാർത്ഥനകളും എല്ലാം യാമപ്രാർത്ഥനകളും ഓക്കെ അങ്ങനെ 6-ാം മണി നേരത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വന്മാടത്തിൽ കയറി 10-ാം വാക്യം വായിച്ചു
അവൻ വളരെ വിഷമിച്ച് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചു അവർ ഒരുക്കുമ്പോഴേക്ക് അവരൊരു വിവശത വന്നു ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും ചെത്തിയിട്ട് ഭൂമിയിലെ ഇറക്കിവിട്ട ഒരു പാത്രം വരുന്നതും അവൻ കണ്ടു അതിൽ ഭൂമിയിലെ സകല നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു പത്രോസെ എഴുന്നേറ്റ് അർത്ഥ തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി അതിന് പത്രോസ് ഒരിക്കലും പാടില്ല കർത്താവെ മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ ആ ശബ്ദം 2-ാം പ്രാവശ്യം അവനോട് ദൈവം ശുദ്ധീകരിച്ചു നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി ഉടനെ പാത്രം തിരികെ ആകാശത്തേക്ക് വലിച്ചെടുത്തു
അപ്പൊ 4 കോണും കെട്ടിയ ഒരു തുപ്പട്ടി പോലെ ഒരു പാത്രം ആ പാത്രം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ ഒരു ഷീറ്റ് ഓഫ് ഒരു കട്ടിയുള്ള തുണിയാണ് എന്ന ഒരു വിശദീകരണം കൂടി ഉണ്ട് a large sheet being let down to earth by its 4 corners which contain all kinds of 4-footed animals as well as reptiles of the earth and birds of the air this made clear to Saint Peter that not only the Israelites but also Gentiles are saved by Christ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണല്ലോ ഞാന് ലേവിയ പുസ്തകം 10-ാം അധ്യായം 10-ാം വാക്യവും 11-ാം അധ്യായം മുഴുവനും അനുസരിച്ച് കർത്താവ് മലിനമോ അശുദ്ധമോ ആയതൊന്നും ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ നിവേർതിരിക്കണമെന്ന് ലേവിയ 10:10 പറയുന്നു 11-ാം അധ്യായത്തിൽ അതിന്റെ വിശദീകരണം കർത്താവ് കൊടുക്കുന്നു അപ്പൊ ഹറാമായിട്ടുള്ളതൊന്നും ഞാൻ കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു ഇതെല്ലാം തിന്നുന്ന ജാതികളല്ലേ എന്നാണ് അതിന്റെ അർത്ഥം ചോദിക്കുന്നത് പക്ഷെ ദൈവോട് എന്നാ പറയുന്നത് 3 പ്രാവശ്യം പറഞ്ഞു 3-ാമത്തെ പ്രാവശ്യം പറഞ്ഞു ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് പറയരുത് എന്ന് പറഞ്ഞാൽ ഇപ്പം പത്രോസിന് കാര്യം മനസ്സിലായി എന്നിട്ട് ആ സ്വപ്നം അങ്ങ് മാറി തുപ്പട്ടി അങ്ങ് കയറിപ്പോയി അപ്പം പത്രോസിന് കാര്യം മനസ്സിലായി ജാതികളെ ദൈവം വിശുദ്ധീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇനിയും യഹൂദന്മാരുടെ വശം പിടിച്ച് മാത്രം നിൽക്കേണ്ട കാര്യമില്ല ആ പ്രോബ്ലം ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ യഹൂദന്മാര് പറഞ്ഞു ഞങ്ങൾ ഇനിയും നാളെ മുതൽ ക്രിസ്ത്യാനികള് ജാതികളും നാളെ മുതൽ ക്രിസ്ത്യാനികള് അപ്പൊ ഒരു കാര്യം ചെയ് ജാതികളെല്ലാം പരിച്ഛേദന ആക്കട്ടെ ആദ്യം എന്നിട്ട് യഹൂദന്റെ നയപ്രമാണം അനുസരിച്ച് കുറെ നാളെ ജീവിക്കട്ടെ അത് കഴിഞ്ഞിട്ട് അവനെ ക്രിസ്ത്യാനിയാക്കിയാൽ മതിയെന്ന് പറഞ്ഞു അല്ല പിന്നെ അവൻ ഓസി വന്ന് ക്രിസ്ത്യാനിയാകുമല്ലേ ഇതൊരു വലിയ പ്രോബ്ലം ആയിരുന്നു പിന്നീട് 15-ാം അധ്യായത്തിൽ യാക്കോബിന്റെ ലീഡർഷിപ്പിൽ ആദ്യത്തെ സന്നഹദോസ് നടന്ന് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ അതിന് തീരുമാനം ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നു പരസംഗം രക്തം ശ്വാസം മുട്ടിച്ചത് ഇതെല്ലാം ഒഴിഞ്ഞിരിക്കണമെന്നല്ലാതെ വേറെ അധികമായി വിഗ്രഹാർപ്പിതം ഈ കാര്യങ്ങളല്ലാതെ വേറെ ഭാരമൊന്നും വെക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവ് ചെയ്യില്ല അപ്പൊ ആ സെനോദോസ് കൂടുന്നിടം വരെയും പത്രോസിന് സംശയമായിരുന്നു അതുകൊണ്ട് ആ പത്രോസിന്റെ കാര്യത്തിൽ പൗലോസ്ലിഹ ചിലപ്പോൾ പറയത്തില്ല ഞാൻ കേഫാവിനെ ഓട് മുഖാമുഖം എതിർത്ത് നിന്നല്ല, നേരെ നോക്കി എന്റെ നടപടി ഒന്നും ശരിയല്ലെന്ന് പത്രോസിനോട് പറഞ്ഞു. അത് പറയാൻ കാര്യം ഇതാ, യഹൂദന്റെ വശം പിടിച്ചു, യഹൂദന്മാർ പറയുന്ന പോലൊക്കെ ചെയ്യാമെന്ന് പത്രോസ് ആദ്യം പറഞ്ഞു. പക്ഷെ ഈ ദർശനം ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഈ ക്രിസ്ത്യാനിറ്റിക്ക് വലിയൊരു മാറ്റം ഉണ്ടായ ഒരു ദർശനമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ആ ദർശനം അതിനെ ക്രോസിഫൈഡായിട്ട് പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളിലും ജാതികൾ കൂടെ ലഭിച്ചതായ ആ ദർശനം എന്ന് പറഞ്ഞാൽ, ഇനി മുതൽ ജാതികളെയും വിശദീകരിച്ചു അവരെ യേശു ക്രിസ്തുവിന്റെ തൊഴുത്തിലെ അംഗങ്ങളാക്കി മാറ്റി എന്നുള്ളത്. അപ്പം അതാണ് ക്രോസിഫ ആഘോഷിക്കുന്ന സമയത്തെ കാര്യം, ക്രോസിഫൈഡ് അർത്ഥവും അതാണ്. ഇനിയും ഇത് ഒരു ഒരു തീക്കൽപ്പാറയിൽ നിന്ന് പുറപ്പെട്ട നദി എന്നുള്ളത് കൊണ്ട് യെഹെസ്കേൽ കണ്ട ഒരു നദിയും കൂടെ ആയിട്ട് അതിനെ വിശദീകരിക്കുന്നുണ്ട്. യെഹെസ്കേൽ 47-ാം അധ്യായത്തിൽ നാം ഒരു നദിയെ കാണുന്നു, സിനിമയുടെ പുസ്തകത്തിൽ അതിന്റെ വിശദീകരണം നൽകുന്നുണ്ട്. അത് ഒഴുകുന്നതനുസരിച്ച് വെള്ളത്തിന്റെ അളവ് കൂടുന്നതായി കാണുന്നു. അതിന്റെ കരയിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾക്ക് ഔഷധവീര്യം ഉണ്ടെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ കായും ഇലകളും അനുഭവിക്കുന്നവർക്ക് രോഗശമനവും ലഭിക്കുന്നു. അതിൽ വളരുന്ന മത്സ്യങ്ങൾക്കും പ്രത്യേകതയുള്ളതായി പ്രവാചകൻ പറയുന്നു. ഇതുപോലുള്ള ഒരു നദിയെ കുറിച്ച് വെളിപാട് 22-ാം അധ്യായത്തിലും പറയുന്നുണ്ട്. വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദി, അവിടെ നിന്നാണ് അനുഗ്രഹത്തിന്റെ കൃപാ പ്രവാഹം എന്ന് നമ്മൾ കാണുന്നുണ്ട്. ആ ഒഴുക്കിന് നാം വിഘ്നം വരുത്തരുത്. അപ്പൊ ഇങ്ങനെ ജീവജല, ദ ലിവിംഗ് വാട്ടർ, ലിവിംഗ് വാട്ടർ യേശു ക്രിസ്തു പറഞ്ഞായിരുന്നല്ലോ, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞായിരുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജല 7-ാം അധ്യായം 37-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം. വായിക്കണമെന്നില്ല, ജീവജല നദി ഒഴുകും. അത് തന്നെ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന ഇതിനെ കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആയിരുന്നു, ഇതുവരെയും പരിശുദ്ധാത്മാവരുടെ മേലും വന്നിട്ടില്ല. അപ്പൊ ആ പരിശുദ്ധാത്മാവാകുന്ന ജീവജല നദിയാണ് ശോശപ്പ നീക്കുമ്പോൾ നമുക്ക് ഒഴുകി ലഭിക്കുന്നത്. കർത്താവിന്റെ കബറിൽ അടച്ചു വെച്ച കല്ല് നീങ്ങിയപ്പോ കർത്താവ് ഉദ്ധാനം ചെയ്തു, അല്ലെങ്കിൽ ഉദ്ധാനം ജീവന് വേണ്ടി കല്ല് നീക്കി മരണത്തിന് അടച്ചു വെക്കാവുന്നതല്ല. അതിനപ്പുറമായിരിക്കുന്ന വലിയ പ്രത്യാശ, എഴുത്താനത്തിന്റെ പ്രത്യാശ, ഇസ്രായേൽ മക്കൾക്ക് ഒഴുക്കപ്പെട്ട ജീവജല നദി, തന്നെ തന്നെ വെളിപ്പെടുത്തിയ ഇമ്മാനുവൽ, സ്വർഗം തുറന്ന വംശഗ്രേഷണ സമയത്ത് സ്വർഗം തുറന്നത്, പത്രോസിന്റെ ദർശനം, അങ്ങനെ വിവിധ അർത്ഥങ്ങൾ ശോശപ്പായ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ ശോശപ്പ ആഘോഷം നടത്തുന്നതിന്റെ അർത്ഥം. ആ സമയത്ത് നമ്മൾ അതൊക്കെയാണ് ഓർക്കേണ്ടത്. അപ്പൊ നമ്മുടെ പ്രവൃത്തികൾ മൂലം ഈ ജീവജല നദി നമ്മൾ മറ്റുള്ളവരിലേക്ക് ഒഴുക്കി കൊടുക്കാൻ അതിനെ ഒരു സൂപ്പിംഗ് ഒരു എക്സ്പീരിയൻസ്, ദേശത്തെ തണുപ്പിക്കുന്നു, ആത്മീയ ജലധാരയായിട്ട് മാറണം. അതിൽ അതിന്റെ സൈഡിൽ നിൽക്കുന്ന വൃക്ഷങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, അതിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. നമ്മൾ കർത്താവിന്റെ ശരീരരക്തങ്ങളിൽ പങ്കുചേരുമ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവരെല്ലാം, നമുക്ക് നമ്മളുമായിട്ട് ചേർന്ന് വരുന്നവർക്കെല്ലാം ഈ തണുപ്പ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മള് ദിവസത്തിൽ വായിക്കുന്നതാണല്ലോ, തണുപ്പിക്കുന്നവന് എന്നാ കിട്ടുമെന്ന് സ്വരശവാക്യങ്ങൾ വായിക്കുന്നു. തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അതാ ശോശപ്പ ആഘോഷം നടത്തുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ റിവീൽ ചെയ്തു വന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അങ്ങനെ അനുഗ്രഹ പ്രവാഹത്തിന്റെ ഒരു നദി തന്നെ പൊട്ടിപ്പുറപ്പെട്ടു വരികയാണ്. അത് നിറഞ്ഞു കവിഞ്ഞ് സമൂഹത്തിനും പ്രകൃതിക്കുമൊക്കെ അനുഗ്രഹമായിട്ട് മാറണം എന്നുള്ളതാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. പിന്നീട് ശോശപ്പ ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് ഘട്ടങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധ മാമോദീസായുടെ വെള്ളം വാഴുവിന് ഉപയോഗിക്കും. അതേ അർത്ഥതലം തന്നെയാണ് ഇവിടെ വെള്ളം വാഴുവ്, വെള്ളത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് മരിച്ചടക്കത്തിന് ഉപയോഗിക്കും ഞാൻ ഇന്നാളി പറഞ്ഞിട്ടുള്ളതാ. ഇനിയും പോകുന്നത് ഒരു കേവലം ഒരു വ്യക്തിയല്ല, യേശു ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങൾ പങ്കെടുത്ത ആളാണ്. അതായത് ഒരു പ്രാവശ്യമെങ്കിലും വിശുദ്ധ കുർബാന നല്ല ബോധത്തോടെ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അയാളെ 120 വയസ്സ് വരെ ഇരുന്ന് ചെയ്ത എല്ലാ പാപങ്ങളും അതിനേക്കാളും ഉപരിയാണ്. അത് ഒരു സപ്ലിക്കേഷനാണ് കേട്ടോ, നമ്മൾ ദൈവസന്നിധിയിൽ നടക്കുന്ന ഒരു സപ്ലിക്കേഷൻ, തീരുമാനം ദൈവത്തിന്റേതാണ്. കാരണം ഒരു പ്രാവശ്യം അയാൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ നിന്റെ കരുണാസമുദ്രത്തെങ്കിൽ ഞങ്ങളുടെ പാപം അസംഖ്യമെങ്കിലും അത് ചെളിയുടെ ഒരു തുള്ളി പോലെ മാത്രം ഇരിക്കുന്നു. ഒരു തുള്ളി ചെളിക്ക് സമുദ്രത്തെ മുഴുവൻ കലക്കുന്നതിന് സാധ്യമല്ലല്ലോ. ഈ പ്രത്യാശയില്ല നമ്മൾ ശോശപ്പാണ് ഇരിക്കുന്നത്. കാരണം സിമ്മാമത്തായി അല്ല പോകുന്നത്, കർത്താവിന്റെ ശരീരത്തെ ഒരു വയസ്സുവരെ അനുഭവിച്ചിട്ടുണ്ട്. ഇതും ചെയ്ത എല്ലാ തെറ്റും 120 വയസ്സ് മുഴുവൻ മുഴുവൻ വരുന്നത് ടീവായിരുന്നു വെച്ചു. ഒരു പ്രാവശ്യമേലും വിശുദ്ധ കുർബാന അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും പറയുന്നു, ഇത് നമ്മുടെ പ്രത്യാശയാണ്. ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കുക, കർത്താവേ അവൻ സ്വീകരിച്ചിട്ടുള്ള ശരീര രക്തങ്ങള് തീരുമാനം കർത്താവിൻ്റെതാ, പക്ഷെ നമ്മൾ അപേക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ അപേക്ഷിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. രണ്ടാമത്തെ വരവിൽ ഇവന് തേജസ്കരിക്കപ്പെട്ട ഒരു രൂപം വലതുഭാഗത്തുള്ളവരോട് പറയുന്നു, ഇമ്പകരമായ ശബ്ദം അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിച്ച് ലോകസ്ഥാപനത്തിന് മുമ്പേ ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ രാജ്യം അവകാശമാക്കുവിനെന്ന് പറയുന്ന ശബ്ദം കേൾക്കാൻ. അതായത് സുവിശേഷം 25-ാം അധ്യായം ലോകനടയാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതിനാണ് ചോശപ്പ അന്നേരം ഉപയോഗിക്കുന്നത്. പിന്നെ എപ്പിസ്കോപ്പായുടെ അഭിഷേകത്തിന് ഉപയോഗിക്കും ചോശപ്പ. എപ്പിസ്കോപ്പായിട്ട് അഭിഷേകം ചെയ്യുന്ന സമയം അവിടെയും അനുഗ്രഹീതമായ ഒരു വ്യതിയാനമാണ് ഉണ്ടാവേണ്ടത്. അവിടെ എല്ലാം മാറ്റം വരുത്തുന്ന കേട്ടോ, അത്രയും നേരം ഉണ്ടായിരുന്ന ബ്രെഡ് ആൻഡ് വൈനിനെ ഇനി കർത്താവിന്റെ ശരീരരക്തങ്ങളായിട്ട് മാറ്റാൻ പോവുക എന്ന് പറഞ്ഞതുപോലെ ശോശപ്പ ഇട്ട് പിന്നെ അത് മാറ്റുമ്പം അവിടെ എല്ലാം ഈ ചേഞ്ച് ഈ മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് എപ്പിസ്കോപ്പായുടെ അഭിഷേകം. പിന്നെ ഇത് മൂറാം കൂദാശയ്ക്ക്, മൂറാം കൂദാശ ഇപ്പൊ 40-ാം വെള്ളിയാഴ്ച നടന്നില്ല നമ്മുടേത്, മൂറാം കൂദാശ നടന്നു. അവിടെയും ശോശപ്പ ഇട്ടിട്ട് അത് മാറ്റും. അവിടെ എല്ലാം ഈ വലിയ വ്യതിയാനമാണ് ഉണ്ടാകുന്നത്, അതിലൂടെ എല്ലാം ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും. പിന്നെ തനഹായിക്ക് കർത്താവിന്റെ മാമോദിസ മുങ്ങിയ യോർദാനിലെ വെള്ളമായിട്ട് അത് തീരുന്നു എന്നുള്ള ഒരു അർത്ഥമാണ് നമ്മൾ കൊടുക്കുന്നത്. വെറും ജലം അത് കർത്താവിന്റെ അത്രയും നാളത്തെ തനഹായിക്ക് മുമ്പ് വരെ നിങ്ങൾക്കറിയാലോ നോഹയുടെ പ്രളയ കാലഘട്ടത്തിൽ ആദ്യം അതൊരു കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് ആയിരുന്നു. വെള്ളത്തിൽ നിന്നാണ് ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചതും അവിടെ നിന്നാണ് സൃഷ്ടി കർമ്മങ്ങളൊക്കെ നടക്കുന്നതൊക്കെ ജലവുമായിട്ട് ബന്ധപ്പെട്ട. പക്ഷെ അത് തന്നെ ഒരു ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ് ആയിട്ട് മാറി നോഹയുടെ പ്രളയ കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് വെള്ളം എന്ന് പറയുന്ന പ്രളയം എന്ന് പറയുന്നതെല്ലാം ഒരു ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ് ആയിട്ടാണ് ചിന്തിച്ച്. എന്നാൽ ദനഹായിൽ ഈ യോർദാനെ എന്തിനു നീ പിൻവാങ്ങി എന്ന് നമ്മൾ പാടുന്നുണ്ട്. നിങ്ങൾ ഈ ദനഹായുടെ ഐക്കൺസ് ഒക്കെ ശ്രദ്ധിച്ചാലും മനസ്സിലാകും, രണ്ടു വശത്തേക്ക് യോർദാൻ അങ്ങ് പിൻവാങ്ങി. ഇപ്പൊ അതിനകത്ത് മത്സ്യമൊക്കെ ഇങ്ങനെ കരയിൽ നിൽക്കുന്നതായിട്ട്, യേശു ക്രിസ്തു നിൽക്കുന്നതിന്റെ സൈഡിൽ മത്സ്യങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന് ഉള്ളിക്കളിക്കുന്നതായിട്ട് കാണാം. ജലത്തിന്റെ ഉള്ളിലല്ല, യോർദാൻ അങ്ങ് പിൻവാങ്ങിപ്പോയി, യേശു കർത്താവിനെ ഉൾക്കൊള്ളാൻ മേലാഞ്ഞു. പിന്നെ കൽപ്പിച്ചപ്പോഴാണ് ഈ യോർദാൻ രണ്ടും വന്ന് മൂടിയത്. അങ്ങനെ വീണ്ടും ജലം ഒരു കൺസ്ട്രക്റ്റീവ് ഫോഴ്സ് ആയിട്ട് മാറി എന്നുള്ള അർത്ഥമാണ്. അതുകൊണ്ടാണ് ദനഹായിലും ശോശപ്പ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ശോശപ്പ ഉപയോഗിക്കുന്നതിലെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന അനുഭവത്തെ മാറ്റി വ്യതിയാനം വരുത്തി വലിയ മാറ്റം, ജീവന്റെയും പുനരുദ്ധാനത്തിന്റെയും ജീവജല നദിയുടെയും ഒക്കെ വലിയ പ്രത്യാശ നൽകുന്നതായ അനുഭവമാണ് നമ്മൾ ശോശപ്പായിലൂടെ കാണുന്നത് എന്നുള്ളത് ഓർമ്മിപ്പിക്കും. അതാണ് നമ്മൾ അവിടെ കാണുന്നത്. ആ സമയത്ത് വായിക്കുന്നതായ പറശുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും, ഞാൻ ഓർക്കും ദൈവമേ, ഇത്രയും കാര്യങ്ങളോടൊക്കെ കൂടി നമ്മൾ ഓരോ കുർബാനയെ സംബന്ധിക്കുമായിരുന്നു നമ്മൾ ആരായിരുന്നു അല്ലേ, സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വഹിക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായി കുർബാനയെ സൂക്ഷിക്കണം. കുർബാന സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ കുർബാന ഇനി ഇതൊക്കെയാ, അതിൽ ശ്രദ്ധിച്ചു നിൽക്കണമെന്നാ പറയുന്നത്. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി, അതാ ജീവനുള്ള ബലി, ലിവിങ് സാക്രിഫൈസ്, ജീവനുള്ള ബലി. സകലത്തിനെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും കണക്കുന്നു. അതാ ശോശപ്പ, ഇനിയും നമ്മൾ ശോശപ്പ മാറിയ ഇടത്ത് സംഭവിക്കേണ്ടത് ജീവനുള്ള ബലിയ, വിത്ത് ഫിയർ ഓഫ് ഗോഡ് is awe-inspiring and a holy anaphora which is set before us by the hands of this reverend priest who in peace and tranquility offers this living sacrifice on our behalf to God the Father, the Lord of all. അതാണ് നമ്മൾ സംബന്ധിക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. ഞാൻ ഈ ശോശപ്പ ആഘോഷം മുതൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളായതുകൊണ്ടാണ് അല്പം വിശദമായിട്ടൊന്ന് പറഞ്ഞു പോകുന്നത്. ഇത് വളരെ വിലപ്പെട്ട വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. ഈ ശോശപ്പാഘോഷം കഴിഞ്ഞ ഉടനെ നമ്മൾ മലയാളം കുർബാനക്രമത്തിന് നോക്കിയാൽ അധ്യായം 2 എന്ന് കാണാം. ഈ അധ്യായം 1-ഉം 2 നമ്മൾ കാണുന്നുണ്ട്. സെലിബ്രേഷൻ ഓഫ് ശോശപ്പായുടെ മുമ്പില് 1 എന്ന് നമ്മൾ കണ്ടത് കിസ് ഓഫ് പീസ് മുതലുള്ള സർവീസ് ഓഫ് അറ്റ് ദി ഓൾട്ടർ, അതായത് ദർഗായിൽ കയറി നിന്ന് യാചിക്കേണ്ട സമയമില്ല കഴിഞ്ഞിട്ട് പീസ് ഓഫ് പീസ് മുതലുള്ള അതാണ് അധ്യായം ഒന്ന്. ഇവിടം വരെ ഈ ശോശപ്പാഘോഷം വരെ ആ ഒന്നാം അധ്യായം അവിടെ അവസാനിക്കുന്നു. അടുത്തത് ഇത് കഴിയുന്ന ഉടനെ അവിടെ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് പുരോഹിതൻ റൂഷ്മാവ് കൊടുക്കും. അത് അടുത്ത അധ്യായമായിട്ട് രണ്ടാമത്തെ അധ്യായത്തിൽ വരുന്നതായ കാര്യമാണ് റൂഷ്മാവ് കൊടുക്കുന്നത്. പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് റൂഷ്മായത് കൊണ്ട് പിതാവാം മേ ദ ലവ് ഓഫ് ഗോഡ് ദി ഫാദർ ദ ഗ്രേസ് ഓഫ് ഓൺലി ബി ഗോട്ടൺ സൺ ആൻഡ് ഫെലോഷിപ്പ് ആൻഡ് ഇൻഡ്വെല്ലിംഗ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ബി വിത്ത് യു ഓൾ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അല്ലെ ബ്രദറൻ ഫോർ എവർ ആൻഡ് എവർ എന്ന് പറഞ്ഞ് പിതാവിന്റെ സ്നേഹം പുത്രനാം ദൈവത്തിന്റെ കൃപ പരിശുദ്ധ റൂഹയുടെ സംസ്കൃതം സഹവാസം അതെല്ലാം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ലഭിക്കുന്നതായ റൂഷ്മ. അവിടെ മുതൽ നമ്മൾ ചാപ്റ്റർ 2 ആണ്, രണ്ടാമത്തെ അധ്യായമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ അതിനെ പ്രതിവാക്യമായിട്ട് പറയുന്നത് അവിടുത്തെ ആത്മാവിനോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുരോഹിതൻ നമുക്ക് തരുന്ന ഒരു എക്സോർട്ടേഷൻ ഉണ്ട്. ഈ നാഴികയിൽ നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും എല്ലാം പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ആ ഭാഗത്തിനൊരു ഹെഡിങ് പഠിക്കുന്നവരുണ്ടെങ്കിൽ, ഇന്നും പരീക്ഷയ്ക്ക് വരത്തൊന്നുമില്ല, ഞാൻ പറയുന്നതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ചാപ്റ്റർ 2-ല് ലിഫ്റ്റ് യു അപ്പ് അല്ലെങ്കിൽ സർസും കോർഡ എന്ന് എഴുതി വെക്കാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ എഴുതി വെച്ചു. SARSUM സർസും കോർഡ COR DA സർസും കോർഡ, ഇത് ലാറ്റിൻ വേർഡാ സർസും കോർഡ എന്നുള്ളത്. ലിഫ്റ്റ് യു അപ്പ് എന്നാ, എന്താ നമ്മൾ ലിഫ്റ്റ് ചെയ്യേണ്ടത്? നമ്മളുടെ ബോധങ്ങൾ വിചാരങ്ങൾ ഹൃദയങ്ങൾ ഇതെല്ലാം ദൈവമായ കർത്താവിങ്കിൽ ഇരിക്കണം എന്നുള്ള പ്രഖ്യാപനത്തിനാണ് സർസും കോട എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്നാ പറയും മറുപടിയായിട്ട്? ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും എല്ലാം ദൈവമായ കർത്താവിങ്കിൽ ഇരിക്കുന്നു. നല്ല ബോധത്തോടാണോ പറയുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വേണം, ഭയഭക്തിയോടെ നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. അപ്പൊ ജനം എന്നാ മറുപടി പറയും? ഭയഭക്തിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും ന്യായവും ആകുന്നു എന്നത്. അത് കഴിഞ്ഞിട്ട് ഉള്ളത് ത്രൈസ് ഹോളി എഴുതുന്നവരുണ്ടെങ്കിൽ ത്രൈസ് ഹോളി അല്ലെ ചെർ സാങ്ക്ടസ് എന്ന് എഴുതിക്കോ. TERSANCTUS ചെർ സാങ്ക്ടസ് TERSANCTUS ചെർ സാങ്ക്ടസ് ത്രൈസ് ഹോളി. മൂന്ന് പ്രാവശ്യം പരിശുദ്ധൻ 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 എന്നാ പറയുന്നത് തന്റെ സ്തുതികളാൽ. അവിടുത്തെ പുരോഹിതന്റെ സുദ്ദേശം കഴിയുമ്പോഴത്തേനെ ജനം മറുപടി പറയാൻ തന്നെ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവനുമ്പ്രാൻ പരിശുദ്ധൻ 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 വിവരങ്ങൾ ലഭിക്കാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി എന്നുള്ളത്. അത് മാലാഹമാരുടെ ഒരു സ്തുതിപ്പ, മാലാഹമാരുടെ സ്തുതിപ്പ ചെർസാങ് ക്രൈസ് ഹോളി എന്നുള്ളത് മാലാഹമാരുടെ സ്തുതിപ്പ ചെർസാങ് ഡെസ് എന്ന് എഴുതി കാണുമെന്ന് ഞാൻ വിചാരിക്കും. ഈ സമയത്ത് വെൻ ദ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് ആർ ലിഫ്റ്റഡ് അപ്പ് ദ ഐസ് ഓഫ് ദ മൈൻഡ് ആർ ഓപ്പൺ ടു മെഡിറ്റേറ്റ് ഓൺ ദി ത്രോൺ ഓഫ് ഗോഡ് സറൗണ്ടഡ് ബൈ ദി ഏഞ്ചലിക് കോയേഴ്സ് ദാറ്റ് വർഷിപ് ഗോഡ് ദെയർഫോർ ദ ഫെയ്ത്ത്ഫുൾ ഇൻ ചർച്ച് ജോയിൻ ദർ വോയിസസ് ടുഗദർ വിത്ത് ദ ഹെവൻലി ഹോസ്റ്റ് ഗ്ലോറിഫൈ ഗോഡ് സിംഗിങ് ഹോളി ഹോളി ഹോളി. വായിച്ചേ 6:3
ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 സർവ്വഭൂമി അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു.
ഈ യെശയ്യാ പ്രവചനത്തിലാണല്ലോ കൊടിലുകൊണ്ട് അദ്ദേഹങ്ങളെ തൊട്ടതുകൊണ്ട്, ഇത് ശ്രാപ്പികളെ കണ്ട യെശയ്യ എന്നുള്ള ഗീതമൊക്കെ നമ്മളന്ന് വളരെ ആത്മാർത്ഥമായിട്ട്, ഇത് വിശുദ്ധ കുർബാനയാ. അവിടെ ഞാൻ നേരത്തെ യെശയ്യാ പ്രവചനത്തിൽ നിന്നൊക്കെ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് നമ്മുടെ കോൺസെക്രേഷനും നമ്മളെ അയക്കുന്ന കാര്യവും നമ്മളെ ക്ലൻസ് ചെയ്യുന്ന കാര്യമെല്ലാം ഞാൻ അവിടെ പറഞ്ഞതാ, നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുക. ഞാൻ വീണ്ടും ആവർത്തിച്ച് സമയം കളയുന്നില്ല. അപ്പോ ഈ പരിശുദ്ധൻ 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 എന്ന ഈ പ്രാർത്ഥന സറാഫുകളുടെ പ്രാർത്ഥനയാ, അതിനോട് നമ്മൾ ചേരുന്നത്. റവലേഷൻ 4:8 ഒന്ന് വായിച്ച്, വെളിപാട് 4:8.
നാല് ജീവികളിലും ഓരോന്നിന് ആറാറ് ചെറുണ്ടായിരുന്നു. ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും മരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു.
മതി, അതാണ് കാര്യം. രാപകൽ വിശ്രമം കൂടാതെ പറയുന്നത് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം പറയുന്നു. അതുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാനയിൽ ഇതൊക്കെ ചൊല്ലുമ്പോഴേ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഇനിയിലും ഒന്ന് ഓർത്തിരിക്കണം, ഇനിയിലും ഒന്ന് ഓർത്തിരിക്കണം. ഇതെല്ലാം അലാഹമാരോട് ചേർന്നാണല്ലോ ഞങ്ങൾ ചൊല്ലുന്നത്. ഇത് പറയാൻ വേണ്ടിയാണ് നിങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും എല്ലാം എവിടെ ഇരിക്കണമെന്ന് പറഞ്ഞ് മേളിലിരിക്കണമെന്ന് പറഞ്ഞു. അവിടെ അലാഹമാര് വിശ്രമം കൂടാതെ രാപ്പകലില്ലാതെ ചെയ്യുന്ന കാര്യം നമ്മൾ ചെയ്യാൻ പോകും. അതിനു വേണ്ടി എക്സോട്ടേഷൻ ഒക്കെ കിട്ടുന്നത് അതാണ് നമ്മൾ ചെയ്യുന്നത്, അതാണ് ചർച്ച് സാങ്ക്ച്വറി അല്ലെ ക്രൈസ്റ്റ് ഹോളി എന്ന് പറയുന്നത്. അപ്പോൾ തിരുമേനിയുടെ പുസ്തകത്തിലേക്ക് വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ തൃത്വത്തെ മലാഹമാരുടെ ഗണങ്ങളും വിശുദ്ധന്മാരുടെ സംഘവും നാമം ചേർന്നാണ് സ്തുതിക്കുന്നത്. ഇത് നമ്മുടെ അന്ധകരണത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അവിടുത്തെ വൈദികന്റെ ക്രിയകളല്ല അവയെ വിരോധിപ്പിക്കുന്നതാണ്. ശ്രദ്ധയോടെ നിൽക്കുന്നവർക്ക് അതിന്റെ അർത്ഥ ഗാംഭീര്യവും മനോഹാരിതയും വിശുദ്ധിയും മനസ്സിലാക്കാനായിട്ട് കഴിയും. മലാഹമാരോടൊപ്പം ഉച്ചത്തിൽ കീർത്തി ചൊല്ലണം, തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അപ്പൊ അത്ര മഹത്വമേറിയ രാപകലില്ലാതെ മലാഹമാര് വിശ്രമം കൂടാതെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന ആൾക്കാർ ദർശിക്കുന്നതിനെയാണ് നമ്മളും മഹത്വപ്പെടുത്തുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി അത് ചെയ്യാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ട്. പക്ഷെ എനിക്ക് അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ടൊരു ചെറിയ പ്രയാസം ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഈ അപ്പോ ഇങ്ങനെ ഉള്ള വേർഡ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുത്തു തന്നോളാം. അതൊരു ചില ഇൻട്രൊഡക്ഷനോട് ഒന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ടതായതുകൊണ്ട് താങ്ക് യു. ദൈവം അനുഗ്രഹിക്കും.
താങ്ക് യു അച്ഛാ, താങ്ക് യു വെരി മച്ച്. വി ഓൾ എൻജോയ്ഡ് യുവർ ക്ലാസ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ എസ്എ കോമ്പറ്റീഷന്റെ ഡേറ്റ് നമ്മൾ 2 ആഴ്ചയോടെ മാറ്റി April 29th എസ്എ കോമ്പറ്റീഷൻ നടക്കുന്നത്. അതുകൊണ്ട് അതുപോലെ ലാസ്റ്റ് ഡേറ്റ് നമുക്ക് പേര് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റും 2 ആഴ്ചയോടെ മാറ്റി അത് April 24th ആണ് ലാസ്റ്റ് ഡേറ്റ്. പിന്നെ ഒരു കാര്യം കൊണ്ടുള്ള പലരുടെയും റിക്വസ്റ്റ് മൂലം ഇതിനൊരു ക്ലാസ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അടുത്ത ബുധനാഴ്ച ഈ സബ്ജക്റ്റിനെ കുറിച്ച് 1 മണിക്കൂർ ഒരു ആരെങ്കിലും സംസാരിക്കുന്നതായിരിക്കും. മറ്റുള്ളവരെ അറിയിക്കുക. ഒരുപാട് ക്ലാസ്സിന് പോകാനും നമുക്ക് ഈ എസ് ടോപ്പിക്കിനെ കുറിച്ച് 1 മണിക്കൂർ സംസാരിക്കും. അപ്പം നോട്ട് എഴുതി എടുക്കുകയും ചെയ്യാം, അത് റെക്കോർഡ് ചെയ്ത് കിടപ്പുണ്ട്, അത് കേൾക്കുകയും ചെയ്യാം. അപ്പം മറ്റുള്ളവരെ ഒന്ന് അറിയിക്കുക ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്നുള്ള വിവരം. അത് ഞാൻ ഇമെയിൽ അയച്ച് എല്ലാവരും ഒന്നുകൂടെ അറിയിക്കുന്നതായിരിക്കും. ഇന്ന് കേറിയിട്ടുള്ള എല്ലാവർക്കും ഇത് ന്യൂസ് കിട്ടി, പക്ഷേ മറ്റുള്ളവരെ കൂടെ അറിയിക്കേണ്ടൊക്കെ ഒന്ന് ഒന്ന് ഫോൺ ചെയ്ത് പറയുക. എല്ലാവർക്കും താങ്ക്സ്, അച്ഛൻ താങ്ക്സ്.
ശുദ്ധമുള്ള ബാവ, ശുദ്ധമുള്ള നിന്റെ അവസാനം ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതമായ പ്രാജയമായ ഞങ്ങളെ മറച്ചുകൊള്ളണം. ശുദ്ധമുള്ള റോസ, ശുദ്ധമുള്ള നിന്റെ കുടീരത്തിന്റെ സോനങ്ങളായി ഞങ്ങളെ നേരം എല്ലാ സമയത്ത് വന്ന് എന്റെ ദൈവത്തിന്റെ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ സംസർഗോപവാസം കൂട്ടായ്മേ ഞങ്ങളെല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് കർത്താവേയും എംവിഎസിന്റെ എല്ലാ പ്രവർത്തനങ്ങളോട് പ്രവർത്തകരോടും ഞങ്ങളുടെ പഠന ക്ലാസ്സുകളോടും ഞങ്ങളുടെ വലം കൈ കൊണ്ടിടം കൈ കൊണ്ട് ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളോടും മേലും, ഞങ്ങളുടെ നല്ല ആഗ്രഹങ്ങളോടും വാങ്ങിപ്പോയവരുടെ ആത്മാക്കളോടും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ.
ഗുഡ് നൈറ്റ്.